Hello. Bible
okay. Okay. ഒന്ന് ദിനവൃത്താന്തം 17 മുതൽ. ദാവീദിന്റെ അരമനയിൽ വസിച്ചിരുന്ന കാലത്ത് ഒരു നാൾ നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരുകൊണ്ട് അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശ്ശീലയ്ക്ക് കീഴേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട്, നിന്റെ താല്പര്യം പോലെയൊക്കെയും ചെയ്താലും യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാലന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഞാൻ ഇസ്രായേലിനെ കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരാലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും നിവാസത്തിൽ നിന്ന് നിവാസത്തിലേക്കും സഞ്ചരിച്ചു. എല്ലാ ഇസ്രായേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ഒരാലയം പണിയാതിരിക്കുന്നത് എന്തെന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എന്റെ വൃദ്ധനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നാടുകൾ നോക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്തവിടെ നിന്നും ഇളകാതെ വണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ ക്ഷയിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും. യഹോവ നിനക്ക് ഒരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. നീ നിന്റെ പിതാക്കന്മാരുടെ അടുക്കൽ പോകേണ്ടതിന് നിന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതി എഴുന്നേൽപ്പിക്കുകയും അവന്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്കൊരാലയം പണിയും, ഞാൻ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ മുൻവാഴ്ചക്കാരനോട് ഞാൻ എന്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല. ഞാൻ അവൻ എന്റെ ആലയത്തിലും എന്റെ രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും. അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. ഈ വാക്കുകളും ഈ ദർശനവും എല്ലാം നാഥാൻ ദാവീദിനോട് പ്രസ്താവിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് എന്നെ കൂടസന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, യഹോയായ ദൈവമേ, നീ എന്നെ എത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്റെ ഗൃഹം എന്തുള്ളൂ? ദൈവമേ, ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ, വരുവാനുള്ള ദീർഘകാലത്തെ കഴിയേണ്ട ഗൃഹത്തെ കുറിച്ചും നീ അരളി ചെയ്യുകയും ശുശ്രൂഷ പദവിയിലുള്ള മനുഷ്യന്റെ അവസരത്വം കാണണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന് ചെയ്ത ബഹുമാനത്തെ കുറിച്ച് ദാവീദ് ഇനി എന്ത് പറയേണ്ടു? നീ അടിയനെ അറിയുന്നതല്ലോ. യഹോവേ, അടിയൻ നിമിത്തവും നിന്റെ പ്രസാദ പ്രകാരവും ഈ മഹിമ ഒക്കെയും പ്രവർത്തിക്കും ഈ വൻകാര്യമെല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെ പോലെ ഒരുത്തനുമില്ല, നീ അല്ലാതെ ഒരു ദൈവവുമില്ല. മിസ്രയീമിൽ നിന്ന് നീ ഉദ്ധരിച്ച നിന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്നും ജാതികളെ നീക്കിക്കളകയിൽ വലിയതും ഭയങ്കരവുമായ കാര്യങ്ങളാൽ നിനക്കൊരു നാമം സമ്പാദിക്കേണ്ടതിന് ദൈവമേ, നീ ചെന്ന് നിനക്ക് സ്വന്തമായി വീണ്ടെടുത്ത നിന്റെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ? നിന്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നേക്കും നിനക്ക് സ്വന്ത ജനമാക്കുകയും യഹോവേ, നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്യുമല്ലോ. ആകയാലെ ഹോവേ, ഇപ്പോൾ നീ അടിയനെയും അടിയന്റെ ഗൃഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനം എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ. അരുളി ചെയ്തതുപോലെ തന്നെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിന്റെ ദൈവമാകുന്നു. ഇസ്രായേലിന് ദൈവം തന്നെ എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും സ്ഥിരപ്പെട്ട് മഹത്വപ്പെടുകയും നിന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹം നിന്റെ മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. എന്റെ ദൈവമേ, അടിയന് നീ ഒരു ഗൃഹം പണിയുമെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു. ആകയാലേ ഹോവേ, നീ തന്നെ ദൈവം, അടിയന് ഈ നന്മ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അടിയന്റെ ഗൃഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. യഹോവേ, നീ അനുഗ്രഹിച്ചിരിക്കുന്നു, ഇത് എന്നേക്കും അനുഗ്രഹിക്കപ്പെടും പെട്ടുമിരിക്കുന്നുവല്ലോ. അതിനുശേഷം ദാവീദ് ഫിലിസ്ത്യരെ തോൽപ്പിച്ചടക്കി. എത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും പിടിച്ചു. പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു. മോവാബിയർ ദാവീദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. ശോഭാ രാജാവായ ഹദസേർ പ്രാർത്ഥനീയത്തിങ്കിൽ തന്റെ അധിപതി ഉറപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു. അവന്റെ വക 1000 രഥങ്ങളെയും 7000 കുതിരപ്പടയാളികളെയും 20000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. ദാവീദ് അവയിൽ 100 രഥക്കുതിരകളെ വെച്ച് കൊണ്ട് ശേഷം രഥക്കുതിരകളെ ഒക്കെയും കുഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. ശോഭാ രാജാവായ ഹദസേരിനെ സഹായിപ്പാൻ ദമ്മേശിക്കിലെ ആരാമ്യർ വന്നപ്പോൾ ദാവീദ് ആരാമ്യരിൽ 20000 പേരെ നിഗ്രഹിച്ചു. പിന്നെ ദാവീദ് ദമ്മേശിക്കിനോട് ചേർന്ന് ആരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ആരാമ്യരും ദാവീദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു. ഇങ്ങനെ ദാവീദ് നടത്തുകയും യഹോവ അവന് ജയം നൽകി. ഹദസേരിന്റെ ദാസന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എഴുത്തരശിലേമിലേക്ക് കൊണ്ടുവന്നു. ഹദസേരിന്റെ പട്ടണങ്ങളായ തിബ്ലാത്തിൽ നിന്നും കൂനിൽ നിന്നും അനവധി താമ്രവും കൊണ്ടുവന്നു. അതുകൊണ്ട് ശലോമൻ താമ്രക്കടലും സ്തംഭങ്ങളും താമ്രപത്രങ്ങളും ഉണ്ടാക്കി. എന്നാൽ ദാവീദ് ശോഭാ രാജാവായ ഹദസേരിന്റെ സൈന്യത്തെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ഹമാത്ത് രാജാവായ തോഹു കേട്ടപ്പോൾ അവൻ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദസേരിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെന്നിപ്പാനും തന്റെ മകനായ ഹദസേരിനെ ഹെദോരാമിനെ അയച്ചു. ഹദസേരും തോവും തമ്മിൽ കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു. അവൻ പൊന്ന, വെള്ളി, താമ്രവ് കൊണ്ടുള്ള സകലവിധ സാധനങ്ങളെയും കൊണ്ടുവന്നു. ദാവീദ് രാജാവ് അവയെ താൻ ഏതും മോവാബ്, മോര്യർ, ഫിലിസ്ത്യർ, അമാലേക്ക് മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശദീകരിച്ചു. സെരൂയയുടെ മകനായ അവിയാശി ഉപ്പുതാഴ്വരയിൽ വെച്ച് ഏതോമേരിൽ 18000 പേരെ സംഹരിച്ചു. ദാവീദ് ഏതോമേൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. ഏതോമേർ എല്ലാവരും അവന് ദാസന്മാരായി തീർന്നു. അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണു. തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തി വന്നു. സെരൂയയുടെ മകനായ യോബാബ് സേനാധിപതിയായിരുന്നു. അഹീലൂബിന്റെ മകനായ യോഹശാഫാത്ത് മന്ത്രിയും അഹീലൂബിന്റെ മകനായ സാദോക്കും അബ്യാഥാരിന്റെ മകനായ അഹിമലേക്കും പുരോഹിതന്മാരും ശബ്ലായ രായസക്കാരനും യാഹോദായുടെ മകനായ ബനായ ക്ലീറ്റർക്കും അധിപതിയും ആയിരുന്നു. ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാരായിരുന്നു. അതിനുശേഷം അമോര്യയുടെ രാജാവ് നാഹാശ് മരിച്ചു. അവന്റെ മകൻ അവന്റെ പകരം രാജാവായി. അപ്പോൾ ദാവീദ് നാഹാശ് എന്നിക്ക് ദയകാണിച്ചതുകൊണ്ട് അവന്റെ മകനായ ഹാനുവിന് ഞാനും ദയകാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അപ്പനെ കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ദൂതന്മാർ അമ്മോന്യരുടെ ദേശത്ത് ഹാനുവിന്റെ അടുക്കൽ അവനെ ആശ്വസിപ്പാൻ വന്നപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ ഹാനുവിനോട്, ദാവീദിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു നിന്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവരെ അയച്ചിരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുവോ? ദേശത്തെ പരിശോധിപ്പാനും മുടിപ്പാനും ഒറ്റുനോക്കുവാനും അല്ലയോ അവൻ ഭൃത്യന്മാർ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനുവിൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് ക്ഷൗരം ചെയ്യിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആ നമ്മരെ മുറിച്ചു കളഞ്ഞു. വിട്ടയച്ചു. ചിലർ ചെന്ന പുരുഷന്മാരുടെ വസ്തുത ദാവീദിനെ അറിയിച്ചു. അവർ ഏറ്റവും ലജ്ജിച്ചിരിക്കാൽ അവൻ അവരെ എതിരേൽപ്പാൻ ആളയച്ചു. നിങ്ങളുടെ താടി വളരുന്നവരെ ഗിരിഹാവിൽ പാർത്തിട്ട് മടങ്ങി വരുവേനെന്ന് രാജാവ് പറയിച്ചു. തങ്ങൾ ദാവീദിനെ വെറുപ്പായി എന്ന് അമോര്യർ കണ്ടപ്പോൾ ഹാനൂനും അമൂല്യരും മെസപ്പൊത്താമിയയിൽ നിന്ന് മഖയോട് ചേർന്ന് ആരാമിൽ നിന്ന് സോബയിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടയാളികളെയും 1000 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. അവർ 32,000 രഥങ്ങളെയും മയഖ രാജാവിനെയും അവന്റെ പഴജനത്തെയും കൂലിക്ക് വാങ്ങി. അവർ വന്ന് മേദേരക്ക് മുമ്പിൽ പാളയമിറങ്ങി. അമൂല്യരും അവരുടെ പട്ടണങ്ങളിൽ നിന്നും വന്നുകൂടി പടയ്ക്ക് പുറപ്പെട്ടു. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും വീരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമൂല്യർ പുറപ്പെട്ടു പട്ടണത്തിന്റെ പടിവാതിക്കൽ പടയ്ക്കണിരന്നു. വന്ന രാജാക്കന്മാരോ തനിച്ചുപടിയും പ്രദേശത്തായിരുന്നു. തന്റെ മുമ്പിലും പിമ്പിലും പട നിന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാവ് എല്ലാ ഇസ്രായേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്ത് ആര്യമാർക്കെതിരെ അണിനിരത്തിയ ശേഷം പടജനത്തെ അവൻ തന്റെ സഹോദരനായ അബിയാസിനെ ഏൽപ്പിച്ചു. അവൻ അമോരിക്കരയാണിരുന്നു. പിന്നെ അവൻ, ആരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമോര്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്കുക, നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോയോ തനിക്കിഷ്ടമായ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും ആരാമ്യരോട് പടയ്ക്ക് അടുത്തു. അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ആരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമൂല്യരും അതുപോലെ അവന്റെ സഹോദരനായ അബീശായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് യെരുശലേമിലേക്ക് പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് ആരാമ്യർ കണ്ടപ്പോൾ അവർ ദൂതന്മാരെ അയച്ചു. നദിക്കക്കരയുള്ള ആരാമ്യരെ വരുത്തി. ഹെസേറിന്റെ സനാധിയായ ജോഫക്ക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിനെയും കൂട്ടി ഓർദാൻ കടന്ന് അവർക്കെതിരെ ചെന്നു അവരുടെ നേരെ അണിനിരന്നു. ദാവീദ് ആരാമ്യർക്ക് നേരെ പടയ്ക്ക് അണിനിരത്തിയ ശേഷം അവൻ അവനോട് പടയേറ്റ് യുദ്ധം ചെയ്തു. എന്നാൽ ആരാമ്യർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നോടി. ദാവീദ് ആരാമ്യരിൽ 7,000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചു. സേനാപതിയായ ജോഫക്കിനെയും കൊന്നുകളഞ്ഞു. ഹദസേരിന്റെ ദൃശ്യന്മാർ തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയിട്ട് കണ്ട് ദാവീദിനോട് സന്ധി ചെയ്തു. അവനെ കീഴടങ്ങി. അമൂല്യരെ സഹായിപ്പാൻ ആരാമ്യർ പിന്നെ തുനിഞ്ഞതുമില്ല. പിറ്റയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ട കാലത്ത് യോബാബ് സൈന്യബലത്തോടെ പുറപ്പെട്ട അമൂല്യരുടെ ദേശത്തെ ശൂന്യമാക്കിയിട്ട് ചെന്ന് തബയെ വളഞ്ഞു. ദാവീദ് യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. യോബാബ് തബയെ പിടിച്ചു നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്നും എടുത്തു. അതിന്റെ തൂക്കം ഒരു കാലന്ത് പൊന്ന് എന്ന് കണ്ടു. അതിൽ രക്തങ്ങളും പതിച്ചിരുന്നു. അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ ആ പട്ടണത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോകുന്നു. അവൻ അതിലെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ഈർച്ചവാളനും മെതിവണ്ടിക്കും കോടാലിക്കുമാക്കി. ഇങ്ങനെ ദാവീദ് അമൂര്യരുടെ എല്ലാ പട്ടണങ്ങളോടും ചെയ്തു. പിന്നെ ദാവീദും സകലജനവും ജെറുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതിന്റെ ശേഷം ഗെസേരിൽ വെച്ച് ഫിലിസ്ത്യരോട് യുദ്ധമുണ്ടായി. ആ സമയത്ത് ഉശത്തനായ സിബാഖായി മല്ലനായിരുന്ന മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സിപ്പാഹിയെ വെട്ടിക്കൊന്നു. പിന്നെ അവർ കീഴടങ്ങി. പിന്നെ ഫിലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ യായീരിന്റെ മകനായ എൽഹാനാൻ യുദ്ധനായ വലിയ ഖാന്റെ സഹോദരനായ ലഫ്മിയെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തം കൊണ്ട നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെയായിരുന്നു. വീണ്ടും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവർക്ക് ദീർഘകായനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് ഓരോ കൈക്ക് 6 വിരലും ഓരോ കാലിന് 6-6 വിരലും ആകെ 24 വിരലുണ്ടായിരുന്നു. അവന് രേഫക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ശിമയുടെ മകനായ യോഥാനൻ അവനെ വെട്ടിക്കൊന്നു. ഇവൻ ഗത്തിൽ രേഫക്ക് ജനിച്ചവൻ ആയിരുന്നു. അവൻ ദാവീദിനെയും അവന്റെ ദാസന്മാരെയും കയ്യാൽ പെട്ടുപോയി. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിനെ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ് യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെങ്കിലും എന്റെ ജനവനായ രാജാവെ അവർ ഒക്കെ യജമാനന്റെ ദാസന്മാരല്ലോ. യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രായേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലും കൂടി സഞ്ചരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. യോവാബ് ജനത്തെ എണ്ണി സംഖ്യ ദാവീദിനോടുത്ത് ഇസ്രായേലിന്റെ ആയുധപാണികളെല്ലാം കൂടി 1,100,000 പേർ യഹൂദയിൽ ആയുധപാണികളും 470,000 പേർ. എന്നാൽ രാജാവിന്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നത് കൊണ്ട് അവൻ ലേവിയെയും ബിന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നത് കൊണ്ട് അവൻ ഇസ്രായേലിനെ ബാധിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, എന്നാൽ അടിയന്റെ അദൃശ്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് പറഞ്ഞു. യഹോവ ദാവീദിന്റെ ദർശകനായ അതിനോട് അരുളിച്ചത് എന്തെന്നാൽ, ദാവീദിനോട്, ഞാൻ മൂന്ന് കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അവയിലൊന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറയുക. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്നവനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമമോ നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി, നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ? ദേശത്ത് 3 ദിവസം ഇവിടെ വാളായ മഹാമാരി ഉണ്ടായി. ഇസ്രായേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യോ, ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക. എന്നെ അയച്ചവനോട് ഞാൻ എന്ത് മറുപടി പറയേണ്ടു എന്ന് ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ കാര്യത്തിൽ കയ്യിൽ തന്നെ വീഴട്ടെ, അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ മഹാമാരി അയച്ചു, ഇസ്രായേൽ 20,000 പേർ വീണ് പോയി. ദൈവം യെരുശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പാൻ ബാധിക്കുമ്പോൾ യഹോവ കണ്ട് അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ച് നാശ ദൂതനോട്, പതിയെ നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസ്യനായ പൊന്നാന്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തലപൊക്കി യഹോവയുടെ ദൂതൻ വാളൂരി യെരുശലേമിന്റെ മീതെ നീട്ടിപ്പിടിച്ചു, അതുകൊണ്ട് ഭ്രമിക്കും. ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ട് ദാവീദ് മൂപ്പന്മാരും രട്ടുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലോ, ദോഷം ചെയ്ത പാപി ഞാനാകുന്നു, ഈ ആടുകൾ എന്ത് ചെയ്തിരിക്കുന്നു? യഹോവേ എന്റെ ദൈവമേ, നിന്റെ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല, എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസ്യനായ ഒന്നാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്ന് ഒന്നാൻ തിരഞ്ഞ് ദൂതനെ കണ്ട് ആ 4 പുത്രിമാരുമായി വിളിച്ച് ഒന്നാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒന്നാന്റെ അടുക്കൽ വന്നപ്പോൾ ഒന്നാൻ നോക്കി ദാവീദിനെ കണ്ടു. കളത്തിൽ നിന്ന് പുറത്തു വന്ന് ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ഒന്നാനോട്, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് അതെനിക്ക് തരണം, പാദജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലേക്കും എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതിനെ ഒന്നാൻ ദാവീദിനോട്, ഇതെടുത്തു കൊള്ളുക, യജമാനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും ഇതാ ഞാൻ ഹോമയാഗത്തിന് കാളുകളെയും വിറകിന് മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് ഗോതമ്പിനെയും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഒന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലേക്ക് തന്നെ അത് വാങ്ങിയുള്ളൂ, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേഖൽ പൊന്ന് ഒന്നാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീറക്കി അവൻ ഉത്തരമരളി യഹോവ ദൂതനോട് കൽപ്പിച്ചു. അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ആ കാലത്ത് യെബൂസ്യനായ ഒർണാന്റെ കളത്തിങ്കൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി എന്ന് ദാവീദ് കണ്ടവരെ യാഗം കഴിച്ചു. മോശെ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഗിബയോനിലെ പൂജാഗിരിയിലായിരുന്നു. യഹോവയുടെ ദൂതൻവാളിനെ പേടിച്ചത് കൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. ഇത് ഹോയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രായേലിന്റെ ഹോമപീഠമെന്ന് ദാവീദ് പറഞ്ഞു. അനന്തരം ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടി വരുത്തുവാൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ ആലയം പണിയുവാൻ ചതുരക്കല്ല് ചെത്തേണ്ടതിന് അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. ദാവീദ് പഴിവാതുക്കൾ കഥകളെ ആണികൾക്കായിട്ടും കൊളുത്തുകൾക്കായിട്ടും വളരെ ഇരുമ്പും തൂക്കമില്ലാത്ത വളർത്താമ്രവും അനവധി ദേവദാരുവും ഒരുക്കി വെച്ചു. സീദോന്യരും സൂര്യരും അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്റെ മകൻ ശലോമൻ ചെറുപ്പവുമുള്ള പ്രായമുള്ളവനുമാകുന്നു. യഹോവയ്ക്കായി പണിയേണ്ടുന്ന ആലയമോ കീർത്തിയും ശോഭയും കൊണ്ട് സർവ്വദേശങ്ങൾക്കും അതിമനോഹരമുള്ളതായിരിക്കണം. ആകയാൽ ഞാൻ അതിന് തക്കവണ്ണം വട്ടം കൂട്ടുമെന്ന് ദാവീദ് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം കൂട്ടി. അവൻ തന്റെ മകനായ ശലോമോനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരാലയം പണിയുവാൻ കൽപ്പന കൊടുത്തു. ദാവീദ് ശലോമോനോട് പറഞ്ഞത്, മകനെ, ഞാൻ തന്നെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയുവാൻ താല്പര്യപ്പെട്ടിരുന്നു. എങ്കിലും എനിക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ വളരെ രക്തം ചിന്തിയ വലിയ യുദ്ധങ്ങളും ചെയ്തിട്ടുണ്ട്. നീ എന്റെ നാമത്തിന് ഒരാലയം പണിയരുത്. നീ എന്റെ മുമ്പേ ഭൂമിയിൽ ബഹുരക്തം ചിന്തിയിരിക്കുന്നു. എന്നാൽ നിനക്ക് ഒരു മകൻ ജനിക്കും. അവൻ വിശ്രമ പുരുഷനായിരിക്കും. ഞാൻ ചുറ്റുമുള്ള അവന്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും. അവന്റെ പേർ ശലോമോൻ എന്നായിരിക്കും. അവന്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. അവൻ എന്റെ നാമത്തിന് ഒരാലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവൻ അപ്പനായും ഇരിക്കും. ഇസ്രായേലിൽ അവന്റെ രാജാസനം ഞാൻ എന്നേക്കും നിൽക്കുമാറാക്കും. ആകയാൽ എന്റെ മകനെ, യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെ കുറിച്ച് അരുളി ചെയ്തതുപോലെ നീ കൃതാർത്ഥനായി അവന്റെ ആലയം പണിക. നിന്റെ ദൈവമായ യഹോവയുടെ പ്രമാണം നീ ആചരിക്കേണ്ടതിന് യഹോവ നിനക്ക് ജ്ഞാനവും വിവേകവും തന്നു. നിന്നെ ഇസ്രായേലിന് നിയമിക്കുമാറാകട്ടെ. യഹോവ ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചാചരിക്കുന്നുവെങ്കിൽ നീ കൃതാർത്ഥനാകും. ധൈര്യപ്പെട്ടു ഉറച്ചിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഇതാ ഞാൻ എന്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 100,000 താലന്ത് പൊന്നും 10,000,000 താലന്ത് വെള്ളിയും പെരുപ്പം നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. നിനക്കിനിയും അതിനോട് ചേർത്ത് കൊള്ളാമല്ലോ. നിന്റെ സ്വാധീനത്തിൽ കല്ലുവെട്ടുകാർ, കൽപ്പണിക്കാർ, ആശാരികൾ എന്നിങ്ങനെ അനവധി പണിക്കാരും സകലവിധ കൗശല പണിക്കാരുമുണ്ടല്ലോ. പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ് എന്നിവ ധാരാളമുണ്ട്. ഉത്സാഹിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദാവീദ് ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരോടും തന്റെ മകനായ ശലോമോനെ സഹായിപ്പാൻ കൽപ്പിച്ച് പറഞ്ഞയച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് ചുറ്റും വിശ്രമം വരുത്തിയിരിക്കുന്നു. അവൻ ദേശനിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ദേശം യഹോവയ്ക്കും അവന്റെ ജനത്തിനും കിഴങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പീൻ. നിങ്ങളുടെ ഹൃദയവും മനസ്സും ഏൽപ്പിച്ചു കൊടുപ്പീൻ. എഴുന്നേൽപ്പീൻ. യഹോവയുടെ നിയമപ്പെട്ടകം, ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങളും യഹോവയുടെ നാമത്തിന് പണിയുവാനുള്ള ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ പണിയീൻ. ദൈവമേശുവിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധാരോഹായി സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദേവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ മാമനച്ചൻ, ബഹുമാനപ്പെട്ട വി.സി. വർഗീസച്ചൻ, ചുമതല വഹിക്കുന്ന രാജേഷച്ചൻ, അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ആധ്യാത്മിക നേതൃത്വം നൽകുന്ന വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, ഏറെ സ്നേഹമുള്ള കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ, ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട രാജേഷച്ചൻ, ഇതിന്റെ പ്രാരംഭ സമയത്ത് കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചതിനനുസരിച്ചാണ് ഞാൻ ഇതിന്റെ പ്രാരംഭം കുറിക്കുന്നത്. ഇന്ന് സഭയെ സംബന്ധിച്ചിടത്തോളവും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും കാനോനികമായ അഞ്ചാമത്തെ നോമ്പിന്റെ സമാപ്തിയുടെ ദിവസമാണ്. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ നോമ്പുകാലം വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടി അനുഷ്ഠിക്കുവാനും ഈ വർഷവും അതിന്റെ ദീപ്തമായ സ്മരണകളും അനുഗ്രഹങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബ ബന്ധങ്ങൾക്കും സഭാജീവിതത്തിനും അവിസ്മരണീയമായ നന്മകൾ പ്രദാനം ചെയ്തത് നന്ദിയോടെ ഓർക്കാനുള്ള സമയവും യോവേൽ തന്റെ പ്രവചന പുസ്തകത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഒരു നോമ്പുകാലം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ ദേശത്തോടും ദേശത്തെ ജനത്തോടും ദൈവം തമ്പുരാന് കരുണ തോന്നുമെന്നും ആ ദേശത്തിലെ സമസ്ത ജനങ്ങളും ജാതി വർണ്ണഭേദമന്യേ അനുഗ്രഹീതരാകുമെന്നും പ്രവചന പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അന്വർത്ഥമാകത്തക്കവണ്ണം നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് മൂലം നമ്മളെക്കാൾ ഇരട്ടി അനുഗ്രഹങ്ങൾ നമ്മൾ പാർക്കുന്ന ദേശങ്ങൾക്കും വസിക്കുന്ന ഭവനത്തിനും ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന ദേവാലയങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാതൃദേശവും സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം പങ്കുവെക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ധാരാളം അനുഗ്രഹങ്ങൾ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള ചില നാഴികക്കല്ലുകളാണ് നമ്മളെ യഥാർത്ഥത്തിൽ ദൈവത്തോട് പിടിച്ചു നിർത്തുന്നതും ദൈവത്തെ മറക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതും എന്നുള്ളത് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ സമയം നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. കേൾക്കാൻ വെമ്പലോടെ കാത്തിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തെ അത് തൃപ്തിപ്പെടുത്തട്ടെ. അവരുടെ ജീവിതത്തിന് അത് നന്മയ്ക്ക് മുഖാന്തരമാകട്ടെ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. പാഠപുസ്തകത്തിൽ നമുക്ക് സുപരിചിതമായ ഒരു ഗാനം നമുക്ക് ആലോചിക്കാം. ദൈവകൃപ ധാരാളമായി നമുക്ക് കടന്നു വന്നത് സന്ധ്യയ്ക്കും പ്രഭാതത്തിലുമൊക്കെ കുടുംബമായി പുരാതന കാലഘട്ടം മുതലേ പാടി വന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ശ്രീയേശു നാമം, അതിശയ നാമം, ആ നാമം, ആ നാമത്തിന്റെ പ്രത്യേകതകളെ വിവരിക്കുന്ന നമുക്ക് ഒരുമിച്ച് പാടുവാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന ഗായക സംഘം ആ ഗാനം ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ അത് ആലപിക്കും. അതിനെ തുടർന്ന് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള മുഖാന്തരം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശ്രീയേശു നാമം, അതിശയ നാമം എന്നാരംഭിക്കുന്ന ഗീതം.
പാഠപുസ്തകത്തിലെ 93-ാമത്തെ ഗീതം. ശ്രീയേശു നാമം, അതിശയ നാമം,
എല്ലാ തന്റെ സ്ത്രീകളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കടക്കാരോട് കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ുന്നു ആ മീൻ കൃപ നിറഞ്ഞറിയവേ നിനക്ക് സമാധാനം. പറയ്ക്കുമോ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്നെ വിളിക്കുന്ന ഞങ്ങളോട് നീ ഉത്തരം വിളി ചെയ്യണമേ. എന്നാ ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന പിതാവ് ഞങ്ങൾക്ക് വേറെ ഇല്ല. അതിലുള്ള തന്നില്ലായ്മ ഞങ്ങളെ നീ സൃഷ്ടിച്ചു. ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ നിന്റെ കോപം ഞങ്ങളെ നശിപ്പിച്ച് കളയരുത്. കർത്താവേദന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പുണ്യ പ്രവൃത്തികളാണ് ഞങ്ങൾ നിനക്ക് മരായി തീരുമാറാകണമേ. കർത്താവേ നിന്റെ കൃപയായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പ്രവൃത്തികളും പാപങ്ങളും നിമിത്തം ഞങ്ങൾ നിന്നെ നിന്നേകന്ന് പോയിട്ട് പേരിന് മാത്രം നിനക്കുള്ളവരായി ഭവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. അനുദിപ്പം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളെ അഹങ്കാരം അതിനെ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, തന്നെത്താൻ പഠിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ദാഹം തീർക്കുന്നു, എങ്കിലും ഞങ്ങൾ ദാഹിച്ചു തന്നെ ഇരിക്കുന്നു. കവളത്താ കുത്തി തുറക്കപ്പെട്ട നിന്റെ തിരുവിലാവിലെ ഉറവിൽ നിന്ന് ഞങ്ങളെ നീ കുടിപ്പിച്ച് ഞങ്ങളെ ദാഹം അകറ്റിക്കളയണമേ. ബുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷ നീ മുടക്കരുത്. ഞങ്ങളെല്ലാവരോടും കൃപ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദേവത്തിനോട് യാചിക്കണമേ. സാരത്തിന്റെയും കർത്താവേ നിന്നെ സ്നേഹിച്ച നിവ്യന്മാരുടെയും നിന്റെ സുവിശേഷം സ്നേഹന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ലോകത്തിൽ നാനാഭാഗങ്ങളിലും ശാന്തിയും സമാധാനവും വികസിപ്പിക്കണമേ. കർത്താവേ രണ്ട് ലോകം നിന്റെ അധികാരത്തിലിരിക്കുന്നു. ജീവനൊഴിക്കുന്നവരെ നിന്റെ ശ്രീഭായ കാത്തുകൊള്ളുകയും മരിച്ചവരെ നിന്റെ കരുണയെ പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ആപുരം നൽകുകയും ചെയ്യണമേ. മോഹൻ വലോഹാൻമീൻ
മാറിക്കുമോ പ്രിയകൃത്തിന്റെ തിരുനാമത്തിന് മാത്രം വൈദിക സ്ഥലങ്ങളെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ചയോടെ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും നമ്മെ തന്നെ പരിപൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ലഭ്യമായ ഈ അനുഗ്രഹീതമായ നിമിഷത്തെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് ഈ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദയവായിട്ട് നിങ്ങളുടെ ഫോണുകൾ അത് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. നിങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഫോൺ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പരിസരത്തെ ശബ്ദം അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കേൾവിക്കാർക്ക് അത് പ്രയാസമായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ആമുഖമായിട്ട് വീണ്ടും ഓർപ്പിക്കുന്നു. ഈ ദിനങ്ങളിലെ പ്രത്യേകത നമുക്കറിയാം, ദൈവമാതാ പരിശുദ്ധ കന്യമറിയാമിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഈ ദിനങ്ങളിൽ നോമ്പ് നോറ്റു. നാളെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിന്റെ പരിസമാപ്തിയാണ് എന്നുള്ള കാര്യം അറിയാം. ചിലതും പള്ളികളിലൊക്കെ ഇന്ന് വൈകിട്ടായിട്ടും മറ്റു പള്ളികളിലൊക്കെ നാളെ രാവിലെയുമായിട്ട് വാങ്ങിപ്പോരുന്നാളിന്റെ കുർബാന കൃത്യമായിട്ട് നടത്തപ്പെടുകയും ചെയ്യും. ദൈവമാതാവിന്റെ ജീവിതവും ദൈവമാതാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കപ്പെട്ടിരിക്കും എന്നുള്ളതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചകളായിട്ടൊക്കെ പ്രത്യേകിച്ച് നോമ്പിന്റെ ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ബലഹീന ഞാനും മറ്റു പല വൈദികരും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളൊക്കെ നമ്മളുമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒരുപാട് ആത്മീകമായി കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിന് വിശുദ്ധിയും താഴ്മയും നിർമ്മലതയും ഒക്കെ പരിലസിക്കുവാൻ തക്കോണം ലഭ്യമാകുവാൻ തക്കോണം ഇടയാക്കി തീർത്ത ഒരു ജീവിത ശൈലിയാണ് മാതാവിന്റെ. തീർച്ചയായിട്ടും ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ കുറെ കൂടൊക്കെ നമുക്ക് കൂടുതൽ മുൻകാലഘട്ടങ്ങളെക്കാളും ദൈവമാതാവിന്റെ ആത്മ ചൈതന്യവും ആത്മനിറവും ഒക്കെ നമ്മളിലും പരിലസിക്കുവാൻ നമ്മളിലും സംശീകരിക്കുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമാതാവിന്റെ സ്വാധീനവും ആ ഒരു പ്രാർത്ഥനയൊക്കെ നമുക്കെപ്പോഴും കാവലും കോട്ടയുമായിരിക്കട്ടെ. വാസ്തവത്തിൽ ഇന്ന് എനിക്ക് തുറന്നുള്ള ശുശ്രൂഷയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ഡാലസ് പള്ളിയിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ഇന്ന് വൈകിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പോകുന്ന വഴിയിലാണ്, ഇപ്പോഴും ബസ്സിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. തുറന്നുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മാമനസിന്റെയും അതുപോലെ തന്നെ ഡോക്ടർ ബി സി വർഗീസ് അച്ഛൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ അത് കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊള്ളും. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നതും പ്രിയപ്പെട്ട ഐസക് അച്ഛനാണ്. മറ്റാരെയും കിട്ടാത്തതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടെ അച്ഛന് അത് സന്തോഷത്തോടെ സമ്മതിച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഞാൻ ഒരു പരിചയപ്പെടുത്തലിന്റെ ഒന്നും ഒരു വിവരണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഐസക്കത്തിനെ പറ്റി. ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ ജീവനാഡി തന്നെയാണ് അച്ഛന്റെ സാന്നിധ്യം. അച്ഛന്റെ വാക്കുകളും അച്ഛന്റെ നല്ല ചിന്തകളും ഈ പ്രാർത്ഥനയ്ക്ക് മുതൽക്കൂട്ടാണെന്നുള്ള യാതൊരു സംശയവും ഇല്ല. എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ഐസക്കത്തിനെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് നമുക്ക് ചേർന്ന് സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം. മാമനച്ച 245 അല്ലേ മാമനച്ച? ഓക്കെ, സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം മാമനച്ചന്റെ നേതൃത്വത്തില് പള്ളിയിലെ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ ചേർന്ന് പാടും. അതിനുശേഷം തുറന്ന് പ്രിയപ്പെട്ട ഐസക്കച്ചൻ തിരുവചനത്തിൽ ധ്യാനിക്കുന്നതായിരിക്കും.
സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം എന്ന ഗീതം. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം, സ്വർഗത്തിലെ പായേ പോരകനേ, നിൻ ഗീതം ദിവാനാ നിൻ തുഹേനെ പോരേ, ഇന്നരവരമേ നിൻ ഗീതം ദിവാ ഗീത
ദൈവത്തിന്റെ സന്നിധിയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹിതരായ വിശ്വാസികളുടെ സമൂഹമേ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഓരോ ആഴ്ചകളും ബുധനാഴ്ചയിൽ ഇപ്രകാരം ഒത്തുകൂടുവാൻ വലിയവനായ ദൈവം നമുക്ക് സാവകാശവും മനസ്സും അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളും കാലഘട്ടങ്ങളിലൂടെ നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യാം. ഈ ആശയങ്ങൾ മനസ്സിൽ അങ്കുരിച്ച മനുഷ്യ സമൂഹത്തെ, പ്രത്യേകിച്ച് അഭിഷിക്തരായ മനുഷ്യരെയും വിശ്വാസ സമൂഹത്തെയും അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നവരെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ സമർപ്പിക്കാം. ഇന്ന് ഒരു പ്രത്യേക വേദവാക്യത്തെ ആസ്പദമാക്കി ഞാൻ സംസാരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അതിനേക്കാൾ ഉപരി പൊതുവായി വിശുദ്ധ വേദപുസ്തകത്തിലും മനുഷ്യന്റെ ജീവിത ചരിത്രത്തിലുമൊക്കെ ഒരിക്കലും അണയാത്ത തിരിയായി നിൽക്കുന്ന ഒരു വാക്കാണ് അമ്മ. ഈ അമ്മയാണ് ദൈവമാതാവ് എന്നുള്ള നിലയിൽ ഇന്ന് ഓർക്കുകയും ഒരു നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിലൂടെ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദേവാലയത്തിൽ നമ്മൾ സംഗമിക്കുന്നതും നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് നോമ്പ് കാലം പൂർണ്ണമാക്കുന്നതും. ഓരോ മനുഷ്യനിലും അമ്മ എന്ന സങ്കല്പത്തിന് വ്യത്യസ്തതകളുണ്ട്. കാലഘട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ തലമുറകൾ കഴിയും തോറും ഈ ചിന്തകൾക്ക് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. അമ്മ നൽകുന്ന സ്നേഹം ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. ഒരു മകനും ഒരു മകൾക്കും മറ്റൊരു സ്ത്രീയോട് സ്വന്തം അമ്മയെ ഉപമിക്കാനും സാധ്യമല്ല. അത്രയ്ക്കും ആഴത്തിൽ പഠിക്കേണ്ടതും ആഴത്തിൽ ചിന്തിക്കേണ്ടതും മനസ്സുകൊണ്ട് ബോധ്യപ്പെടേണ്ടുന്നതുമായ ഒരു ആശയമാണ് അമ്മ എന്ന വാക്ക്. ഈ വാക്ക് അതിനെ വിചിന്തനം ചെയ്യണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യരൊക്കെ കൂടുതൽ പഠിക്കാനും കൂടുതൽ റിസർച്ച് ചെയ്യുവാനും ഇഷ്ടപ്പെടുന്ന വിഷയം വിശുദ്ധ വേദപുസ്തകം എന്നുള്ളതിനേക്കാൾ ശാസ്ത്ര ലോകത്തിലെ കൗതുകങ്ങളെ കുറിച്ചാണ് മനുഷ്യ സമൂഹം കൂടുതൽ പഠിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ അമ്മ എന്ന പദത്തെ പുരാതന കാലഘട്ടം മുതൽ മനസ്സിൽ സൂക്ഷിക്കുകയും വിശകലനം നടത്തുകയും കൂടുതൽ ആഴത്തിൽ ഈ അമ്മയെക്കുറിച്ചുള്ള ബന്ധം ബോധ്യം എപ്രകാരമാണെന്ന് ചിന്തിക്കുവാൻ പിതാക്കന്മാരും ചരിത്രകാരന്മാരും ചിന്തകന്മാരും തത്വശാസ്ത്രജ്ഞന്മാരും ഒക്കെ സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ സമ്മതിക്കേണ്ടുന്നതും നമ്മളും ആ ആഴത്തിന്റെ പരപ്പിലേക്ക് എത്തി നോക്കാനെങ്കിലും സന്നദ്ധത കാണിക്കണം എന്നുള്ളൊരു ആഹ്വാനമാണ് പ്രഥമമായിട്ട് എനിക്ക് നൽകുവാനുള്ളത്. മദർ എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ വിമൻ ഇൻ റിലേഷൻ ടു ഹർ ചൈൽഡ് ഓർ ചിൽഡ്രൻ, അതാണ് നൗൺ ഫോമിൽ അത് ഉപയോഗിക്കുന്നതെങ്കിൽ വെർബൽ ഫോമിൽ അത് ഉപയോഗിക്കുന്നത് ബ്രിങ് അപ്പ് എ ചൈൽഡ് വിത്ത് കെയർ ആൻഡ് അഫക്ഷൻ ഓർ ഗീവ് ബർത്ത് ടു. ഈ രണ്ട് രീതിയിലും വെർബൽ പദത്തിൽ ഈ അമ്മ എന്ന പദം മദർ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ഈ പദം നമ്മൾ ഇന്ന് പണ്ടൊക്കെ അമ്മയെന്ന് വിളിച്ച് ശീലിച്ചിരുന്നവർ മദർ എന്നാക്കി അത് മോ എന്നാക്കി അത് മോ വരെ വിളിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്, കേൾക്കാൻ ഇടയായിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു പദത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ശാസ്ത്ര ലോകം പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് മോഡർ MODOR എന്നൊരു ജർമ്മൻ പദത്തിൽ നിന്നും അതിന് തത്തുല്യമായ ചില സംസ്കൃത പദത്തിൽ നിന്നും ഗ്രീക്ക് അല്ലെങ്കിൽ യവന ഭാഷയിൽ നിന്നുമൊക്കെ ഇതിന്റെ റൂട്ട് പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ടെന്ന് പഠിക്കുന്നവർക്കും വായിക്കുന്നവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്പം കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ എം എന്ന പദം ഇറ്റ്സ് എ ബൈ ലേബിയൽ വേർഡ്, രണ്ട് ചുണ്ടുകൾ ഉപയോഗിച്ച് ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് മ അല്ലെങ്കിൽ എം എന്ന പദം. ഡി എന്ന പദവും രണ്ട് ചുണ്ടുകൾ കൂട്ടി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ ഉച്ചരിക്കാൻ സാധ്യമാകൂ. അതിനോട് ചേർന്ന് വരുന്ന ഒരു വോവൽ എ എന്ന പദം കൂടി ഓർത്ത് ഉച്ചരിക്കപ്പെടുമ്പോൾ അമ്മ അല്ലെങ്കിൽ മോം അല്ലെങ്കിൽ മദർ പപ്പ എന്ന പദം ഒക്കെ കിട്ടുമെന്ന് അതും ശാസ്ത്രലോകമാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പം ഈ വാക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ കുഞ്ഞ് ഉച്ചരിക്കുന്ന ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ കൊച്ചു കൊച്ചു വാക്കുകളുണ്ട്, ആ വാക്കിൽ ഈ എം എന്ന പദവും ഡി എന്ന പദവും അതിനോട് ചേർന്നുള്ള കൊച്ചു വവൽ എ എന്ന പദവും ഒക്കെ കൃത്യമായി ഉച്ചരിക്കുവാൻ സാധ്യത ഏറിയതുകൊണ്ട് പിൽക്കാലത്ത് ഈ വാക്കിനെ അമ്മയുടെ പദമായി അല്ലെങ്കിൽ അപ്പനെ ഉച്ചരിക്കുന്ന പദമായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്നുമൊക്കെ ഇന്ന് പുസ്തകത്തിൽ ഈ ആശയങ്ങൾ ലഭ്യമാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ വിഷയം ലഭ്യമാണ്. ഞാനത് ആമുഖത്തിലേക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ പുരാതന കാലഘട്ടത്തിലെ അമ്മമാരെ നമ്മൾ പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ലഭിക്കപ്പെട്ട സ്വർഗീയമായി ലഭിക്കപ്പെട്ട മാതൃത്വമായിരുന്നു. അതുകൊണ്ട് മാതൃത്വത്തെ കുറിച്ചുള്ള സന്തോഷം കൊണ്ട് അവരിലൂടെ പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും വർദ്ധിച്ച അളവിലായിരുന്നു. പിൽക്കാലത്ത് ആധുനികതയും വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ വ്യത്യാസപ്പെട്ടപ്പോൾ ആധുനിക അമ്മമാർ ഇത് കേൾക്കുമ്പോൾ അമ്മമാർക്ക് എന്നോട് ദേഷ്യമുണ്ടാകരുത്, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യത്തെ വിശദീകരിക്കുന്നു എന്ന് മാത്രം. മാതൃത്വം എന്ന പദത്തെക്കാൾ കൂടുതലായി ജോലിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിൽ പ്രഭാവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കപ്പെടുകയും കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ സ്വന്തം സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന സ്ത്രീകളും ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് നമ്മളൊക്കെ വായിക്കുന്നുമുണ്ട്. എന്തുമാകട്ടെ, ഇത് ആമുഖമായിട്ട് ഓർമ്മിക്കുവാൻ മാത്രം ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ. ഇനി ഇതിനോട് ചേർത്ത് പറയുവാനുള്ളത് ഒരമ്മയാണ് യഥാർത്ഥത്തിൽ ഏകദേശം 280 ദിവസം അല്ലെങ്കിൽ 40 ആഴ്ചകൾ ഒരു മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം ഒരു വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് അതിലാദ്യം മുകളിലോട്ടും കീഴ്പോട്ടും രണ്ട് നാമ്പുകൾ ഉണ്ടാകും. മുകളിലോട്ട് വരുന്നതിനെ ഷൂട്ട് സിസ്റ്റം എന്നും താഴോട്ട് വരുന്നതിനെ റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുമെങ്കിൽ അതുപോലെ അതിന്റെ ആരംഭം കുറിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഭൂമിക്ക് സുന്ദരമായ അല്ലെങ്കിൽ സ്വർഗതുല്യമായ ഒരു മനുഷ്യ ജീവിതത്തിലെ അവയവമാണ് ഗർഭപാത്രം. ഈ ഗർഭപാത്രം ഒരു സ്ത്രീ സ്വന്തമായിട്ട് നൽകുവാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ ഒരു മനുഷ്യ ജീവിതത്തിന് പിറവിയെടുക്കാൻ സാധ്യതയുള്ളൂ. ഈ ഒരു പിറവിയെടുക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം 280 ദിവസവും ഈ കുഞ്ഞ് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് തെളിവാണ്. അതിന്റെ ആകൃതിയെ കുറിച്ചും അതിന്റെ ഹാർട്ട് ബീറ്റ് എപ്പോ ഉണ്ടാകുമെന്നൊക്കെ ശാസ്ത്ര ലോകത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തകന്മാർ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന ഇടം എന്നുള്ളതിനേക്കാൾ ഉപരി അവന്റെ ഭാവിയെ കുറിച്ച് അവൻ പോലും അറിയാതെ മറ്റാരും അറിയാതെ സ്വപ്നം കാണാനുള്ള സമയമാണ് അമ്മയുടെ ഗർഭപാത്രം. തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ജീവനോടെ ഇരിക്കാൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലം അത് ഗർഭപാത്രമാണ്. വിശുദ്ധമായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലവും ഗർഭപാത്രമാണ്. ഈ ഗർഭപാത്രത്തിൽ അമ്മ കുഞ്ഞിനെ കരുതലോടെ വളരുവാൻ ഉള്ള അവസരം സൃഷ്ടിക്കുമ്പോൾ എല്ല് നുറങ്ങി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദന സ്വീകരിച്ചാണ് അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ സ്വന്തം ജീവിതത്തിന്റെ രക്തത്തുള്ളികൾ വിയർപ്പു തുള്ളിയായി നൽകിയാണ് ഒരപ്പൻ കുഞ്ഞിനെ വളർത്തുന്നത്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ അമ്മമാരും അപ്പന്മാരും അവരുടെ ജീവിതത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും മറന്നുപോകുന്നതും അതിനേക്കാൾ ഉപരി ജീവിതത്തിലെ ശാസ്ത്ര മേഖലകൾ കൂടുതൽ പഠിക്കുവാനുള്ള ആർജവത്വം കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ അവസരങ്ങളായിട്ട് ഒരുക്കി കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് വളർന്നു വരുമ്പോൾ അമ്മയെ വെറുക്കുന്ന അപ്പനെ ഇഷ്ടമല്ലാത്ത ഒരു തലമുറയെ നമ്മൾ അറിയാതെ നമ്മുടെ ചുറ്റും അവർ വളർന്നു വരുന്നത്. എന്തുമാകട്ടെ, ഈ സ്വപ്നം എന്ന വാക്കിനെ ഞാൻ അല്പം കൂടി ഒന്ന് വിശദീകരിച്ച സ്വപ്നങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ട് മുതലാണ് ആരംഭം കുറിച്ചത്. ആദ്യം അതിന് ഏറ്റവും കൂടുതൽ പഠനം നിർവഹിച്ച മനുഷ്യൻ സിഗ്മണ്ട് ഫ്രോയിഡ്. കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം, നിങ്ങൾ ഉറങ്ങുമ്പോഴും മനസ്സ് മയങ്ങുന്നില്ല എന്ന സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ സ്വപ്നം. നമ്മൾ ശരീരം കൊണ്ട് ഉറങ്ങിയാലും മനസ്സ് ജീവനോടെ ഉണ്ട് എന്നുള്ള തെളിവാണ് സ്വപ്നം. സാമുവൽ ട്രെയിലർ കോളിഡ്ജ് എന്ന മനുഷ്യൻ ഒരു കവിത ചമച്ചെടുത്തത് ഉറക്കത്തിലൂടെയാണെന്ന് ഒരു പുസ്തകത്തിലൂടെ ഞാൻ വായിച്ചു. രാമാനുജൻ എന്ന വ്യക്തി ഓരോ സ്വപ്നങ്ങൾക്ക് ശേഷവും കൂടുതൽ ഊർജവും പ്രകാശവുമുള്ളവനായി ജീവിതത്തിൽ ക്രമപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നഗരത്തിലെ അവസാന വണ്ടിയിൽ ഒരിടത്തിരുന്ന് മയങ്ങിപ്പോയ അഗസ്റ്റെക്യൂളെ ഒരു പാമ്പ് മറ്റൊരു പാമ്പിനെ വിഴുങ്ങുന്നത് കണ്ടു. അതോടുകൂടി അയാളെ മാത്രമല്ല ശാസ്ത്ര ലോകത്ത് മുഴുവൻ സമസ്യകളുടെയും പൂരണമായി. തന്മാത്രാ ഘടനയെ കുറിച്ചുള്ള പഠനം ഉണ്ടായതും ഉറക്കത്തിൽ നടത്തപ്പെട്ടൊരു സ്വപ്നത്തിലൂടെയാണ്. ഏത് പുസ്തകത്തിലേക്ക് കടന്നാൽ ഉണർവിലും നിദ്രയിലും മനുഷ്യരും ദൈവവും കണ്ട സ്വപ്നങ്ങളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകം. കെരൂബുകൾ കാവൽ നിൽക്കുന്ന പറുദീസയുടെ പുറത്തു നിന്ന് ആദം തന്നെ ചതിച്ച സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു സന്തതിയെ സ്വപ്നം കാണുകയാണ്. മരുഭൂമിയുടെ പൊള്ളലിൽ മോശ രണ്ടുപേർ ഒരേ ഒരു മുന്തിരിക്കൂല തണ്ടിന്മേൽ ചുമന്നു വരുന്നത് കാണുന്നു. എസക്കിയയിൽ അസ്ഥികൾ പൂക്കുന്ന താഴ്വരയിൽ ഇരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളപ്പോൾ സ്വപ്നം ചിലരുടെ ജീവിതത്തെ അപകടകരമാക്കുന്നു, അത് പഠിപ്പിക്കുന്നതാണ് ജോസഫിന്റെ കഥ. എങ്കിലും അവന്റെ ഉള്ളിലുള്ള കനിവിന്റെ വെളിച്ചം മൂലം ആ സ്വപ്നത്തിന്റെ പിൽക്കാലത്തെ വ്യവസ്ഥതിക്കനുസരിച്ച് സഹോദരങ്ങളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുവാനും സ്വപ്നം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാനിതെല്ലാം പറഞ്ഞത് ഒരമ്മ ഒരു കുഞ്ഞിന് സ്വപ്നം കാണുവാൻ അവസരമൊരുക്കുന്ന സ്ഥലം അമ്മയുടെ ഗർഭപാത്രമാണ്. അതുകൊണ്ട് ലോകത്തിലെ എന്ത് വില കൊടുത്താലും ഒരു മനുഷ്യനും ഒരു കുഞ്ഞിനും ആ അമ്മയുടെ ഗർഭപാത്രത്തിന് തുല്യമായ ഒരു കാര്യം അമ്മയ്ക്ക് തിരിച്ചു ചെയ്യുവാൻ സാധ്യമല്ല. ഇപ്രകാരം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരമെടുക്കുവാനും കാൽവറി വരെ തന്റെ ജീവിതത്തിൽ ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിപ്പിച്ച് ദൈവകൃപയുടെ അനുഗ്രഹം ലോകത്തിന് കൈമാറ്റം ചെയ്ത് ലോകത്തിന് വേണ്ടി ജീവിച്ച് ലോകത്തിന്റെ പാപത്തിന് വേണ്ടി കുരിശിൽ മരിച്ച് മരണത്തെ അതിജീവിച്ച ക്രിസ്തുവിനെ ഈ ലോകത്ത് ജനിക്കുവാനും ഈ ലോകത്തിലെ ദൗത്യം എപ്രകാരമായിരിക്കണമെന്ന് സ്വപ്നം കാണുവാനും സ്വമേധയാ വിശുദ്ധ ദേവാലയ പശ്ചാത്തലത്തിൽ ജീവിച്ച് ആചാര്യശ്രേഷ്ഠന്റെ കുടുംബത്തോട് ചേർന്നുള്ള ജീവിതക്രമത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട് ലോകത്തിന്റെ വിജ്ഞാനത്തെക്കാൾ ദൈവജ്ഞാനം മഹത്വമെന്ന് ചെറുപ്പം മുതലേ ബോധ്യപ്പെട്ട് ജീവിച്ച ഒരമ്മ ഈ ലോകത്ത് ജീവിച്ച് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പങ്കുവച്ച് ഒരു പുത്രനെ കൈകളിലേന്തുകയും വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ ഉപദേശങ്ങളും അത്യാവശ്യ ശാസനകളും കൊടുത്ത് ദൈവജ്ഞാനം ബോധ്യപ്പെടുത്തി വളർത്തി വലുതാക്കി മരണസമയം മുന്നിൽ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മജ്ജകൾ ഒടിയുന്ന രീതിയിൽ വേദനകളെ മുഖാമുഖം മകനിൽ നിന്ന് കാണുവാനിടയാകുകയും കുരിശിന്റെ ചുവട്ടിൽ വരെയും ധൈര്യപൂർവ്വം ആ മകന്റെ അനുഗ്രഹങ്ങളെ സാധിക്കാൻ സൂക്ഷിക്കുകയും ചെയ്ത ഒരമ്മ ഈ ലോകത്ത് നിന്ന് മകൻ മരിച്ച കാലഘട്ടങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷമെങ്കിലും ജീവിച്ച് ഈ സഭയെ ക്ലിസ്തപ്പെടുത്തിയതിന് ശേഷം മരിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ക്രിസ്തു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ദിവസത്തെ ഓർക്കുന്ന ദിവസമാണ് ഇന്നും നാളെയുമായിട്ടുള്ളത്. അതിൽ നമ്മൾ ഇരിക്കുന്ന വാക്ക് ദ ഡോർമിഷൻ ഓഫ് മദർ ഓഫ് ഗോഡ് ഡൈഡ് വിത്തൗട്ട് സഫറിംഗ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ പീസ് എന്ന് പറഞ്ഞാൽ കഷ്ടതയില്ലാതെ ജീവിച്ചു എന്നുള്ളതല്ല, സമാധാനപൂർണമായ ഒരു അന്ത്യം ഈ ലോകത്ത് നടത്തി ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടത്. ആ ഒരു തലത്തിലാണ് നമ്മുടെ സഭ ഈ വാക്കിനെ അസെൻഷൻ എന്ന വാക്കിനേക്കാൾ അസംഷൻ എന്ന വാക്കിനേക്കാൾ മരണപ്പെട്ടു എന്ന വാക്കിനേക്കാൾ സാധാരണയായി ഉപയോഗിക്കുന്ന വാക്ക് ഡോർമിഷൻ ഓഫ് മദർ ഓഫ് ഗോഡ്. ഇത് വേദപുസ്തകത്തിലെ ഒരു വാക്കിന്റെ പിൻബലത്തിലല്ല ഈ വാക്ക് പിൽക്കാലത്ത് സഭ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാൽ വിശുദ്ധമായ സഭയുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രകാരം ഒരു ആശയം കാലഘട്ടത്തിലൂടെ രൂപപ്പെടുത്തിയതും മനസ്സിലാക്കിയതും. ഞാനിത് ആമുഖത്തിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള കാരണം ഒരു വ്യക്തിക്ക് അമ്മയോടുള്ള ബന്ധം തിരിച്ചറിയാൻ എപ്രകാരം സമയം കണ്ടെത്തുന്നുവോ അതുപോലെയാണ് ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി ദൈവം മനുഷ്യനായി പിറന്നപ്പോൾ അതിനു മുഖാന്തരമായി തന്റെ ഗർഭപാത്രം മകന് സ്വപ്നം കാണുവാൻ 280 ദിവസം അനുഗ്രഹീതമായി നൽകിയ ഒരമ്മ ഇന്ന് വീണ്ടും നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ ഭാഗമായി ഓർക്കപ്പെടുമ്പോൾ ഈ അമ്മയെക്കുറിച്ചുള്ള ചില ചിന്തകൾ തുടർന്നുള്ള വിഷയങ്ങളിൽ സമയത്ത് ഞാൻ കൂട്ടിച്ചേർക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ അമ്മയെക്കുറിച്ച് ധാരാളം പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഹിപ്പോളൈറ്റസ് എന്ന വിശുദ്ധനായ മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിന്റെ 12 വർഷങ്ങൾ കൂടി അമ്മ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ കൃത്യതയെ കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, പിന്നെ ചിതറിപ്പോയ ശിഷ്യ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുവാൻ സഭാഗാത്രത്തെ ക്രിസ്തുവിലേക്ക് വീണ്ടും തുന്നിച്ചേർക്കുവാൻ തന്റെ വിശുദ്ധ ജീവിതം കൊണ്ട് ഈ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ആരംഭം കുറിക്കുവാൻ ക്രൈസ്തവ സഭയ്ക്കിടയായതെന്ന് എല്ലാ ചരിത്രകാരന്മാരും എല്ലാ സഭാഗാത്രവും അല്ലെങ്കിൽ വ്യത്യസ്ത സഭകളും ഈ കാര്യം ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തി അമ്മയെന്നുള്ള ആശയത്തെ കുറിച്ച് ഓരോ മനുഷ്യർക്കും അവരുടെ സങ്കല്പ ലോകം വ്യത്യസ്തമാകുന്നത് പോലെയാണ് ഇന്ന് ആ ക്രൈസ്തവ സഭയിൽ ധാരാളം വ്യത്യസ്തതകളോടുകൂടി വിഭിന്നങ്ങളായ സഭകളുണ്ട്. പുരാതന കാലഘട്ടം മുതലേ ഉണ്ടായ സഭകൾ, ആധുനിക കാലഘട്ടത്തിൽ വ്യക്തികൾ സൃഷ്ടിച്ചതായ സഭകൾ, ആ സഭയുടെ പ്രത്യേകമായ വിശദീകരണത്തിലൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല, സ്വാതന്ത്ര്യത്തോടുകൂടി സഭയിൽ ജീവിക്കാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോൺ ഡിനോമിനേഷൻ, ഇങ്ങനെ പല വിഭിന്നതകളിലേക്ക് സഭ മാറുമ്പോഴും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഖണ്ഡികമറിയാം അല്ലെങ്കിൽ ദൈവത്തിന്റെ അമ്മ എന്നൊരമ്മയുണ്ട്. ആ അമ്മ ലോകത്തിന് വേണ്ടി എടുത്ത ത്യാഗം വിഭിന്നമാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ആഴവും പരപ്പും ഓരോ സഭയിലും ഒരു പക്ഷെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. വിശുദ്ധ കന്യകമറിയാം അമ്മയെ അല്ലെങ്കിൽ ദൈവമാതാവിനെ പല രൂപത്തിലും പല പേരിലും വേദപുസ്തകത്തിലും ചരിത്രത്തിലും വിശ്വാസ സംഹിതകളിലും അറിയപ്പെടുന്നുണ്ട്. രണ്ടു മൂന്ന് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മാതാവ് അല്ലെങ്കിൽ മേരി എന്ന പദം പുതിയ നിയമത്തിലേക്ക് കണ്ണോടിച്ചാൽ മേരി ഓഫ് മഗ്ദലൈൻ, മേരി ഓഫ് ക്ലോപ്പസ് ആൻഡ് മേരി ഓഫ് സലോമി. മേരി സലോമി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേരി എന്ന പദക്കാരെ കാണാമെങ്കിലും മേരി മദർ ഓഫ് ഗോഡ് എന്ന അർത്ഥത്തിൽ ഈ അമ്മയെ ചിന്തിക്കുമ്പോൾ വിശ്വാസപരമായ ആശയത്തിൽ ഈ അമ്മയ്ക്ക് കാലഘട്ടത്തിലൂടെ വന്ന പേരുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയെക്കുറിച്ചുള്ള വാക്ക് മദർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ തയോട്ടോക്കോസ് എന്ന പദമാണ്. എഫേസോസിൽ കൂടിയ എ ഡി 431 സിനഗോഗിലാണ് അന്ന് കൂടപ്പെട്ട എല്ലാ സഭകളും ചേരുന്ന ആ ഒരൊറ്റ വേദിയിൽ ഈ അമ്മയുടെ നാമത്തിന് ഇപ്രകാരം ഒരു പദം ആവശ്യമാണെന്ന് ചിന്തിക്കുകയും അത് ലോകമൊക്കെയും പരക്കെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് എ ഡി 649 ലാറ്ററൻ കൗൺസിലിൽ വെച്ച് വിർജിൻ മേരി എന്നൊരു പദവും 1854 പോപ്പ് പയസ് 9 ഇമാക്യുലേറ്റ് കൺസെപ്ഷൻ എന്നൊരു വാക്കും 1950 പോപ്പ് പയസ് 12 അസംപ്ഷൻ എന്നൊരു വാക്കും ഈ അമ്മയെ കുറിച്ച് പറയുവാനായിട്ടിടയായി. ഇതെല്ലാം വിശ്വാസപരമായ അമ്മയുടെ പ്രത്യേകതകളെ കുറിച്ച് പരമ്പരാഗതമായോ ചരിത്രത്തിലൂടെയോ ഉണ്ടാക്കിയതായ ചില സംജ്ഞകളാണ്, പേരുകളാണ്. എന്നാൽ വേദപുസ്തക കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഏർലി ടൈറ്റിൽ എന്നൊരു ഒരു സവിശേഷതയോടുകൂടി ഇതിനെ ഒന്ന് പഠിക്കുവാൻ ശ്രമിച്ചാൽ ന്യൂ ഈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓൾഡ് ഈ, ഒരു പഴയ ഹൗവ, അതാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ആദ്യ മാതാവായ ഹൗവ. അത് ലോകത്തിന് കളങ്കം സൃഷ്ടിച്ചുവെങ്കിൽ ഈ ലോകത്തിന്റെ കളങ്കത്തിൽ നിന്ന് രക്ഷയുടെ മാർഗത്തിലേക്ക് ലോകത്തെ നയിക്കുവാൻ ഒരു പുത്രന് ജന്മം നൽകുവാൻ ഇടയാക്കിയ രണ്ടാം ഹൗവ എന്ന പദത്തിൽ എ ഡി 100 ജസ്റ്റിൻ മാർട്ടിയറും തുടർന്ന് ഐറേനിയസ് എന്ന പിതാവും ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുവാനും ഈ പദം അനിവാര്യമാണെന്നും എഴുത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം പുസ്തകത്തിൽ നിന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ജോൺ ക്രിസോസ്റ്റം എ ഡി 345 മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ എന്നൊരു പ്രത്യേക പദത്തിലൂടെ എല്ലാ ക്രിസ്ത്യാനിക്കും സഹായമായ അല്ലെങ്കിൽ മധ്യസ്ഥയായ അമ്മ എന്നർത്ഥത്തിൽ ജോൺ ക്രിസോസ്റ്റം അപ്രകാരം ഒരു പേര് ഒരു സജ്ജ നൽകിയതായിട്ടും ജെറോം പിതാവ് മേരി സ്റ്റാർ ഓഫ് ക്രിസ്തി എന്നൊരു വാക്കും കാലഘട്ടത്തിലൂടെ കൊടുത്തു. ഇതൊക്കെ നമ്മൾ പുസ്തക രൂപത്തിലൂടെയോ അല്ലെങ്കിൽ പ്രസംഗ പീഠത്തിലൂടെയൊക്കെ പലപ്പോഴും കേട്ട് കാണും. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലൂടെ വന്ന പേരുകളാണെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും ഈ അമ്മയെക്കുറിച്ചുള്ള പഠനം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന ആഴത്തിൽ പഠിക്കുവാനും ഉള്ളൊരവസരം ഒരുക്കുവാൻ ഞാൻ ഇത് പ്രസ്താവിക്കുന്നു എന്ന് മാത്രം. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും കാര്യം എഴുതി വെച്ചാൽ തൽക്കാലം ഓർക്കും, ഏതെങ്കിലും നല്ല കാര്യം ചെയ്തു വെച്ചാൽ ചരിത്രം നമ്മളെ ഓർക്കും. പക്ഷേ ഈ അമ്മ അങ്ങനെ പ്രത്യേകിച്ച് എഴുതുവാൻ തക്കവണ്ണം ഒന്നും തിരിഞ്ഞിട്ടില്ല. പക്ഷെ ചെയ്തതൊക്കെയും പിൽക്കാല ചരിത്രവും കഥയും എന്നും ഓർക്കുന്ന രീതിയിലാണെന്നുള്ള തെളിവ് വ്യക്തമാക്കുവാൻ പിൽക്കാലത്തുണ്ടായ ഒരു പഠന ശാഖയാണ് മേരിയോളജി. ബയോളജി നമുക്കറിയാം, സോഷ്യോളജി നമുക്കറിയാം, ഫിസിക്സ് നമുക്കറിയാം, കെമിസ്ട്രി നമുക്കറിയാം, ഇങ്ങനെ ഓരോ ശാസ്ത്രശാഖയും ഓരോ കാലഘട്ടത്തിൽ രൂപപ്പെട്ടെങ്കിൽ ഈ അമ്മയെക്കുറിച്ച് പഠിക്കുവാൻ പിതാക്കന്മാർ രൂപപ്പെടുത്തിയ ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഒരു ജിയോളജിക്കൽ ബ്രാഞ്ച് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു 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 പേരിന്റെ വാക്കാണ് ഒരു പേരാണ് ഞാൻ പറഞ്ഞത്, മേരിയോളജി, സ്റ്റഡി അബൌട്ട് സെയിന്റ് മേരി. ഇനി വിശുദ്ധ വേദപുസ്തകത്തിലും പിൽക്കാലത്തെ ചരിത്രവും പരിശോധിച്ചാൽ ഈ അമ്മയ്ക്ക് പ്രത്യേകമായ ചില ചിത്രങ്ങൾ, ഇമേജ്, ഡിഫറൻറ്റ് ഇമേജസ് വിത്ത് ഡിഫറൻറ്റ് ഇന്റർപ്രിട്ടേഷൻസ് ആൻഡ് മീനിങ്. നമ്മൾ കാണുമ്പോൾ കന്യക മറിയാവിന്റെ ചില അത്യാവശ്യ രൂപങ്ങൾ മനസ്സിൽ വരും. ഏറ്റവും ആദ്യം വരുന്നത് ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ രൂപം ഒരുപക്ഷെ മനസ്സിൽ വരാം. കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലും അമ്മ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് നടക്കുന്നു. രണ്ടാമത് കുഞ്ഞിന്റെ മുമ്പിലിരിക്കുന്ന അമ്മ അല്ലെങ്കിൽ അമ്മയുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞ് പുൽക്കൂട്ടിലെ ശിശുവിന്റെ രൂപമാണ്. പിന്നീട് കാണുന്നതൊക്കെ അമ്മ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകും. ജെറുസലേം ദേവാലയത്തിൽ പെരുന്നാൾ സംബന്ധിക്കാൻ പോകുമ്പോൾ ബാലനായ കർത്താവിനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന അമ്മയും ജോസഫിനെയും കാണുന്ന ചിത്രങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും കാനാവിലെ കല്യാണ ഭവനത്തിൽ ക്രിസ്തുവിനെ അമ്മയും കൂടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ശിഷ്യന്മാരോടൊപ്പമോ മറ്റു സന്ദർഭങ്ങളിലോ ഏറ്റവും ഒടുവിൽ ക്രിസ്തുവിന്റെ മരണ സമയത്ത് അല്ലെങ്കിൽ ഉത്ഥാനത്തിന് ശേഷമോ ഒക്കെ അമ്മയും കർത്താവും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഇത് ഓരോ കാലഘട്ടത്തിലും ഈ വിഷയങ്ങളുടെ ആധികാരികതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ തൂലിക ചലിപ്പിച്ച ശമയിച്ച ചിത്രകാരന്മാർ അതിനൊക്കെ ഓരോ പദവും അതിന് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരട്ടെ. കൊടി ഗിറ്റേറിയ എന്നൊരു വാക്ക്, അതിന്റെ ഉച്ചാരണം അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതെല്ലാം ഒരു പുസ്തകത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചത് ഓർമ്മപദത്തിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഷീ ഹൂ ഷോസ് ദ വേ, വഴികാട്ടിയായ അമ്മ എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു അമ്മയുടെ ചിത്രം വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. ബുദ്ധിയുടെ അല്ലെങ്കിൽ ദൈവജ്ഞാനത്തിന്റെ ഇരിപ്പിടമായ അമ്മ. മറ്റൊരു വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്, ഗോഥിക് മഡോണ, അവർ ലേഡി നഴ്സിംഗ്, കുഞ്ഞിനെ മുലയൂട്ടുന്ന ഒരമ്മയുടെ ചിത്രം വെച്ചിട്ട്. ഇത് എരുസലേമിൽ ചെന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവാലയം തന്നെ അവിടെയുണ്ട്. തിയാത്തോ എന്ന പദം നമുക്ക് വളരെ സുപരിചിതമാണ്. കാൽവറി കുരിശിന്റെ ചുവട്ടിൽ അമ്മ ക്രിസ്തുവിന്റെ രൂപം മടിയിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപം. അത് എറണാകുളം ജില്ലയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം. ഒരു വലിയ ദേവാലയത്തിന്റെ ഒരു മലഞ്ചെരിയിലുള്ള ഒരു ദേവാലയത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ചിത്രം ഒരു ശില്പകാരൻ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാറ്റർ എംബാറ്റിസ് ലവിംഗ് മദർ. ഇങ്ങനെ ഓരോ ചിത്രത്തിലും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ വ്യത്യാസമുണ്ട്. ചിലപ്പം വളർച്ചയുടെ ഘട്ടമായിരിക്കും അവതരിപ്പിക്കുന്നത്, ചിലപ്പം അമ്മയും മകനും തമ്മിലുള്ള ബന്ധം വിവരിക്കുവാനാണ്, ചിലപ്പോൾ കർത്താവ് എടുത്തതായ ചില പ്രത്യേക ഘട്ടങ്ങളെ വിവരിക്കുവാൻ വേണ്ടി ഉള്ളതായിരിക്കാം. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ ചിത്രകാരന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും വ്യത്യസ്തമായ ആശയത്തോടുകൂടി ആശയ ഗൗരവത്തോടുകൂടി അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യവും നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും അമ്മയെക്കുറിച്ച് പറയുവാനുള്ള മറ്റൊരു വ്യത്യസ്തത, ഓരോ സ്ഥലങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് ആ സ്ഥലത്തിന്റെ പേരിൽ അമ്മയെ അറിയപ്പെടുന്നു. ഇതൊരു ഓർത്തഡോക്സ് ദൈവവിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത്. അമ്മ അല്ലെങ്കിൽ മദർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ തെയോട്ടോക്കോസ് എന്ന ഒരു വിശാലമായ പദത്തെ നമ്മൾ വിശാലമായി കാണുമ്പോൾ ഉണ്ടായ പ്രത്യേകതകളുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ ഇതിനെ പഠിക്കാൻ. അതിനും നാലഞ്ച് ഉദാഹരണങ്ങൾ മാത്രം, ഇത് അഞ്ചിൽ ഒതുങ്ങുന്നതല്ല ഒന്നും, പക്ഷെ പെട്ടെന്ന് നമ്മുടെ സമയ ചുരുക്കം കൊണ്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ലേഡി ഓഫ് ഫാത്തിമ, ലേഡി ഓഫ് ഗോഡലൂപ്പ, ലേഡി ഓഫ് ലാസ്റ്റലൈറ്റ്, ലേഡി ഓഫ് ലൂർ, ഏറ്റവും പരിചിതമായ ഒരെണ്ണമെങ്കിലും നമുക്ക് മനസ്സിലാക്കുന്ന എന്റെ വിചാരം ലേഡി ഓഫ് വേള തന്നെ. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും അമ്മ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ ആ സ്ഥലത്തിന്റെ പേരിൽ ആ അമ്മയെ കൂടുതൽ അറിയപ്പെടുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട സ്ഥലങ്ങൾ യൂറോപ്പിലും പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കയിലുമാണെന്നുള്ളതും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ട കൂട്ടത്തിൽ ഇന്ത്യയിലും അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് വേളാങ്കണ്ണി എന്ന് പറയുന്ന സ്ഥലം എന്ന് ചരിത്രവും ആ വിശ്വാസ സമൂഹവും ഇന്ന് അതിന് ആധികാരികമായി മനസ്സിലാക്കുകയും ആ ഭക്തിയിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തോ പ്രത്യേക ദേവാലയത്തിലോ മാത്രമല്ല അമ്മ, നമ്മുടെ ദേവാലയത്തിലെ എല്ലാ ആരാധനകളിലും അമ്മയുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ആരാധന ആരംഭിക്കുന്നത് തന്നെ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ദൈവം തമ്പുരാനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അപ്പൊ എല്ലാ ആരാധനാ സ്ഥലത്തും എവിടെയൊക്കെ ബലിയർപ്പിച്ചാലും അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക പുണ്യസ്ഥലത്ത് മാത്രം അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ആരാധനയുടെ കാലഘട്ടത്തിൽ ആരാധനയുടെ സമയക്കൃത്തതിലൊക്കെ അമ്മയുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്ന ഒരു വിശ്വാസമാണ് നമ്മൾ ആരാധനയോട് വ്യക്തമാക്കുന്നത്. വീണ്ടും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ, ഇസ്ലാം മതത്തിൽ പോലും ഈ അമ്മയുടെ സാന്നിധ്യത്തെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ, ധാരാളം വ്യക്തിമുദ്രകൾ പതിപ്പിച്ച ഒരു വ്യക്തിത്വമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ അബുദാബിയിൽ പുതുതായി ആരംഭം കുറിച്ച ഒരു മോസ്കിന് വിട്ടിരിക്കുന്ന പേര് മദർ ഓഫ് ഗോഡ്, കന്യാമറിയാമിന്റെ പേരിട്ടാണ് ആ പ്രകാരം അവിടുത്തെ ഒരു ദേവാലയ സമുച്ചയം പണിതിരിക്കുന്നത്. നമ്മള് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ആ വാർത്ത കേട്ട് കാണും എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ടൈറ്റിൽസ് ഓഫ് മേരി ഇൻ ഇസ്ലാം എന്നൊരു തലക്കെട്ടിലേക്ക് നമ്മൾ ഈ അമ്മയെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, ആ ഒരു ആറേഴെണ്ണം എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എനിക്ക് വായനയിലൂടെ കിട്ടിയത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കട്ടെ. മാസുമ അറബി ടേമാണ്. ഹു നെവർ സിൻ, തെറ്റ് ചെയ്യാത്ത, ഒരിക്കലും തെറ്റ് ചെയ്യാത്തവളായ ഒരാൾ, ആ ആളിന്റെ പേരാണ് മാസുമ. രണ്ടാമത് മസ്റ്റാഫിയ എന്നൊരു വാക്ക്, അത് മുസ്താഫിയെന്നോ മസ്റ്റാഫിയെന്നോ വായിക്കാം. അറബ് പഠിച്ചവർക്ക് കൂടുതൽ അത് വ്യക്തതയോട് പറയാൻ സാധിക്കും. ഷിഹു ഇസ് ചോസൻ, പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവൾ എന്നാണ് അതിന്റെ അർത്ഥം. നൂർ എന്നൊരു പദം, അത് അറബ് രാജ്യങ്ങളിൽ ജീവിച്ചവർക്ക് അറിയാം. നൂർ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പ്രകാശം അല്ലെങ്കിൽ പ്രകാശം നൽകിയവൾ, പ്രകാശത്തെ വഹിച്ചവൾ എന്നൊരർത്ഥം അതിന് കൊടുക്കുന്നു. ഖാനിച, അത് മറ്റൊരു വാക്കാണ്. സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൾ. രാഖിയ മറ്റൊരു വാക്കാണ്. ബോസ് ഡൗൺ ടു അള്ളാ, ദൈവത്തിന്റെ മുമ്പിൽ തലവണങ്ങിയവൾ അല്ലെങ്കിൽ വിനയപ്പെട്ടവൾ. അടുത്തൊരു വാക്കാണ് സൈമ. ഷിഹു ഫാസ്റ്റ്, ഉപവസിച്ചവൾ, ദൈവത്തിന് വേണ്ടി പ്രധാനുഷ്ഠാനം നടത്തിയവൾ. ഈ അർത്ഥത്തിലാണ് സൈമ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മറ്റൊരു വാക്ക് സാജിദ, ഷിഹു പ്രോസ്ട്രേറ്റ് ടു അല്ലാ ഇൻ വസ്ജിദ്, ആരാധനയുടെ സമയങ്ങളിൽ കുമ്പിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവൾ എന്നർത്ഥമാണ് സാജിദ എന്ന വാക്കുകൊണ്ട്. ഏറ്റവും ഒടുവിൽ താഹിറ, ഈ വാക്ക് നമ്മൾ കേട്ട് കാണുന്നു. ഒരു ക്ലാസ്സിൽ കൂടെ പഠിച്ച ആളുടെ പേരെങ്കിലാണ് താഹിറ. ഷിഹു വാസ് പ്യൂരിഫൈഡ്, ശുദ്ധീകരിക്കപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടവർ. ഇങ്ങനെ ഇസ്ലാം മതത്തിന്റെ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പോലും ഈ വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ പൊരുൾ എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് കാണുന്ന അമ്മ നമുക്ക് ചില വ്യക്തിപരമായ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ നോമ്പുകാലത്തിലൂടെ പരിചയപ്പെടുന്ന അമ്മ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നാട്ടിൽ പോകുമ്പോൾ അമ്മ ഉണ്ട് എന്നും അമ്മയുടെ അത്ഭുതങ്ങൾ കൂടുതൽ നടക്കുന്നു എന്ന ദേവാലയങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദീപ്തമായ ഭാവം, അല്ലെങ്കിൽ അമ്മയുടെ നാമത്തിൽ ഒരു കൊന്തമാല ജപിച്ചാൽ അതിലൂടെ ചില കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാമെന്നുള്ള വ്യാമോഹം, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി ഈ വലിയ അമ്മയെ കാണുമ്പോൾ വിശാലമായ അർത്ഥത്തിലും വിശാലമായ ചിന്തകൾക്കും നമ്മുടെ ഒരു കൊച്ചു മനസ്സിന് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ അമ്മയെക്കുറിച്ചുള്ള വ്യാപ്തി, ലോകത്തിന്റെ ആരംഭം മുതൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രം മുതൽ മറ്റ് മതഗ്രന്ഥങ്ങളുടെ ചരിത്രത്തിൽ പോലും ഈ അമ്മയെക്കുറിച്ചുള്ള സ്ഥാനം വിഭിന്നമാകുമ്പോഴാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ ചില പ്രത്യേക സഭകളിൽ നിന്ന് അമ്മ ഒരു വെറും പാത്രമാണ്, വെള്ളം വെച്ചിരുന്ന ഒരു പാത്രം, വെള്ളം അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ പാത്രം ഇതിന് പ്രത്യേകതയില്ല. പക്ഷെ വെള്ളം വെക്കണമെങ്കിൽ ഒരു പാത്രം ആവശ്യമാണ്. ആ വെള്ളവും പാത്രവും തമ്മിൽ 280 ദിവസത്തെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ ആ പാത്രവും വെള്ളവും തമ്മിലുള്ള സമ്മേളനത്തിലൂടെ അനുഗ്രഹീതമായ ചില ചിന്തകൾ ലോകത്തിന് കൈമാറ്റം ചെയ്തതുകൊണ്ട് സാധാരണ പാത്രത്തിൽ നിന്നും ആ പാത്രം വ്യത്യസ്തമാണെന്ന് സഭകൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ദീപ്തി ഒരിക്കലും നശിച്ചു പോകാതെ ഇരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഞാനെന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ വിഷയങ്ങളെല്ലാം പഠിക്കുവാനായിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ബൃഹത്തായ പുസ്തകമാണ് യഥാർത്ഥത്തിൽ മേരിയോളജി എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഒരു പഠന ഒരു രീതിശാസ്ത്രം ഉൾപ്പെടുന്ന ഒരു പഠനത്തിന്റെ ഒരു വലിയ വിഭാഗം. ഈ വിഭാഗത്തിലൂടെ നമുക്കും പഠിക്കാൻ സാധിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ചെറുപ്പകാലത്തിലൊക്കെ ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ, അന്ന് ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിലെ ആരാധനയ്ക്കായി 8 മണിക്ക് വരുന്ന മനുഷ്യൻ 3:30 4:00 5 മണി വരെയോ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു വാഷ്റൂമിൽ പോകാനോ കൂടെ കൂടെ പോയി വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ പല സ്ഥലത്ത് നിന്ന് പല സന്ദർഭങ്ങളിൽ വരാനോ ഇടയ്ക്കിറങ്ങിപ്പോകാനോ അവർ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അതിന് പകരം അവർക്ക് ലഭിക്കപ്പെടുന്ന ധ്യാന നിമിഷങ്ങളുണ്ട്. ഓരോ യാമപ്രാർത്ഥനകൾ കഴിയുമ്പോഴും സുവിശേഷത്തിൽ നിന്നുള്ള ചില പ്രബോധനങ്ങൾ ലഭിക്കുന്നതോടൊപ്പം ഈ അമ്മയെക്കുറിച്ചുള്ള ധ്യാനം കൃത്യമായി അന്നത്തെ അമ്മമാരും അപ്പന്മാരും വിശ്വാസ സമൂഹവും കൃത്യമായി പാടുമായിരുന്നു. ആരാധനാലയത്തിലേക്ക് പോകുമ്പോൾ പോലും ഈ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടവർ പുളകം കൊണ്ടുമായിരുന്നു. ആരാധനാ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഈ അമ്മയെക്കുറിച്ചുള്ള ജീവിതം. പക്ഷേ പിൽക്കാലത്ത് ഇത് കുറയാനുള്ള കാരണം ഞായറാഴ്ച കൂടി ജോലി ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമ്മൾക്കുണ്ടായി. മറ്റ് ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ദേവാലയത്തിൽ പോയില്ലെങ്കിലും അത് സാധിച്ചെടുക്കാനുള്ള സന്ദർഭമായിട്ട് ഞായറാഴ്ചയെ നമ്മൾ മാറ്റി ദേവാലയത്തിലെ ആവശ്യങ്ങളെക്കാൾ വലുതായിട്ട് സ്വന്തം ജീവിതത്തിലെ ആവശ്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ ദേവാലയത്തിൽ പോയില്ലെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ചിന്ത വന്നു. ആരാധനാലയത്തിൽ മാത്രം നിർവഹിക്കപ്പെട്ടിരുന്ന വിശുദ്ധ കുർബാനയെ നമ്മുടെ വിരൽത്തുമ്പിലിരിക്കുന്ന ഉപകരണത്തിലൂടെ യൂട്യൂബിലൂടെ ഏത് സമയത്തും കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ആ വിശുദ്ധ കുർബാനയെ കാണാൻ സാധിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. വിശുദ്ധ വേദപുസ്തകം പണ്ട് ഗ്രന്ഥരൂപ അല്ലെങ്കിൽ ചുരുൾ രൂപത്തിൽ ദേവാലയത്തിൽ മാത്രം ഇരുന്നത് അത് പുസ്തക രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ഭവനത്തിലേക്ക് അതെത്തി. ഇന്ന് ദേവാലയത്തിലേക്കാൾ കൂടുതൽ ഭവനങ്ങളിൽ വേദപുസ്തകമുണ്ട്, അതിനേക്കാൾ ഉപരിയായി നമ്മുടെ മൊബൈൽ ഫോണിലും ഈ വേദപുസ്തകമുണ്ട്. ഇങ്ങനെയായി കഴിഞ്ഞപ്പോൾ എല്ലാത്തിനെയും ലഘുവായി കാണുവാൻ തുടങ്ങുന്ന ഒരു സംസ്കാരത്തിലേക്ക് മനുഷ്യജീവിതം മാറ്റപ്പെട്ടപ്പോൾ ഈ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളും ചില വ്യക്തി കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമായിട്ട് അമ്മയെ പുതിയ തലമുറ കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞതായ ചില പരപ്പുകൾ പരപ്പ് പറഞ്ഞാൽ ഈ അമ്മ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊന്നും ചിന്തിച്ചാൽ തീരുന്നതല്ല. ഈ അമ്മയെക്കുറിച്ചുള്ള ചിന്ത ഒരു ആരാധനാലയത്തിൽ മാത്രം നോക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു നിഴൽ പോലെ എപ്പോഴും നമ്മളെ സ്പർശിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സ്വന്തം അമ്മയും അതിനേക്കാൾ ഉപരി ദൈവത്തെ ഈ ലോകത്തിന് സമ്മാനിച്ച ദൈവത്തിന് സ്വപ്നം കാണുവാൻ ഗർഭപാത്രം അനുഗ്രഹീതമായി പകർന്നു നൽകിയ ഈ കന്യകമറിയാം അമ്മയെ കുറിച്ചുള്ള ചിന്തകൾ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ അമ്മയെ കുറിച്ച് കൂടുതൽ വായിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടണം, കൂടുതൽ പഠിക്കുവാൻ ഇഷ്ടപ്പെടണം, ജീവിതത്തിൽ ധ്യാനിക്കുവാൻ ഇഷ്ടപ്പെടണം, ഒപ്പം കുഞ്ഞുങ്ങളെയും ഈ ഒരു ചിന്തയിൽ തന്നെ ചെറുപ്പത്തിലെ വളർത്തണം. അല്ലാതെ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് ഇപ്പൊ കന്യകമറിയാമിനെ ഒന്നും വേണ്ട, അവർക്കിപ്പോ വിശുദ്ധന്മാരെ ഒന്നും ആവശ്യമില്ല, അവർക്ക് മരിച്ചവരെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല എന്ന് കണ്ണീര് പൊഴിക്കുന്നതിനേക്കാൾ വലുതാണ്, ലോകപ്രകാരമുള്ള വിജ്ഞാനത്തെക്കാൾ വലുതാണ് അമ്മ മറിയത്തെ കുറിച്ചുള്ള വിജ്ഞാനിയം. ഈ അമ്മ മറിയത്തെക്കാൾ കൂടുതൽ അറിയപ്പെടേണ്ടുന്ന വിജ്ഞാനീയമാണ് ദൈവ വിജ്ഞാനീയം. അപ്പൊ ഈ ചിന്തകളിൽ ഏറ്റവും മുൻഗണനയിൽ നിൽക്കേണ്ടുന്നത് ദൈവ വിഷയമായിരിക്കണം. അതേ തുടർന്ന് കന്യകമറിയാം അമ്മയെ കുറിച്ചുള്ള വിജ്ഞാനം നിറയട്ടെ. അതും അത് കഴിഞ്ഞു മതി ലോക വിജ്ഞാനം. ഈ ചിന്തകളിലേക്ക് നമ്മളുടെ ചിന്തകളുടെ ആഴങ്ങളെ ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ബലഹീനനായ ഞാൻ ചെറുതായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു കടലിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കോരിയെടുത്താൽ എത്രമാത്രം കാണും അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഈ പ്രസംഗിച്ചത്. ഇനി ബാക്കി കിടക്കുന്നത് നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. കടലിൽ നിന്ന് ഒരു പാത്രം വെള്ളം ഞാൻ എടുത്തു, ഇപ്പോൾ വിളപ്പി, ബാക്കി വെള്ളം കടലിൽ തന്നെയുണ്ട്. നിങ്ങൾക്കും ബാക്കിയുള്ളത് കോരുവാൻ ഉള്ളൊരു ഉദ്യമമായിട്ട് പരിശ്രമമായിട്ട് മാത്രം ഇതിനെ കാണുക. ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ശ്രമിച്ചതായ എല്ലാ നേതൃത്വം നൽകിയ എല്ലാ വൈദികരോടും അതിന് പിൻബലമായി ദൈവകൃപയെ ഈ ലോകത്തിന് കൈമാറുവാൻ തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ നല്ല സമയം മാറ്റിവെച്ച എല്ലാ വിശ്വാസ സമൂഹത്തോടും നിസ്സീമമായ എന്റെ സ്നേഹവും വിനയവും പ്രകടിപ്പിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കട്ടെ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം എന്റെ ചുമതലപ്പെട്ടവർ ആ കാര്യം നിർവഹിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ബഹിർത്തായിട്ടുള്ള ഒരു സബ്ജക്റ്റ് വിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഐസക് അച്ഛനെ പറഞ്ഞു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും കൂടിയ കാര്യങ്ങളാണ്. കൂടുതലും പിന്നെ ഈ മെറിയോളജി എന്നുള്ള ഒരു സബ്ജക്ട് ഓർത്തഡോക്സിയിൽ അങ്ങനെ പ്രത്യേകമായിട്ടില്ലെങ്കിലും റോമൻ കത്തോലിക്ക സഭയിൽ വളരെയധികം ശുഷ്കാന്തിയോടി അവർ നടത്തുന്ന ഒരു ഫീൽഡാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തഡോക്സിയിൽ ഒരു മിഡിൽ കോഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എക്സസീവനിസം ഓഫ് ദ കാത്തലിക് ഓർ റോമൻ കാത്തലിക് ഓർ ദ എക്സ്ട്രീമിസം ഓഫ് ദ പ്രൊട്ടസ്റ്റന്റിസം. പ്രൊട്ടസ്റ്റന്റിസത്തിന്റെ എക്സ്ട്രീമിസ്റ്റ് അവർ പോയിട്ട് പറയും മദറിനെ കുറിച്ച്, മദർ മേരിയെ കുറിച്ച്, അല്ലെങ്കിൽ അമ്മയെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും ഒരു മുട്ടത്തോടിന്റെ ആവശ്യമുള്ളൂ, ഒരു മുട്ട അതിനകത്ത് ഇന്ന് അകത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ തോടിന് പ്രയോജനം ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ കളയും. അല്ലെങ്കിൽ പണ്ട് ഒസാസി സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ വിത്ത് കെട്ടിയ വട്ടി, വട്ടിയുടെ വിത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വട്ടിക്ക് പ്രയോജനമില്ല, എടുത്തു വരെ കളയും എന്നതാണ് എക്സസീവ്നെസ്സും എക്സ്ട്രീമിസം ഓഫ് ദ പ്രൊട്ടസ്റ്റന്റിസം. എന്നാൽ ആ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് റോമൻ കത്തോലിക്ക എക്സസീവ്നെസ്സുമായി. അവർ ഒരുപാട് ഒരുപാട് അമ്മയെ യേശുക്രിസ്തുവായിട്ട് കോ റെഡീമർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെഡീമർ ഒരാൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഏകനായിട്ട് ചക്കിയെ ഊട്ടി എന്ന് പറഞ്ഞ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ അതൊക്കെ ആ ചിന്താഗതികളിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയിലാണ് ഓർത്തഡോക്സ് സഭ പോകുന്നത്. വിശുദ്ധന്മാരിലെ അതിവിശുദ്ധമായ സ്ഥാനം ഫസ്റ്റ് സ്ഥാനം മാതാവിന് കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ രക്ഷ പോലും പൂർണ്ണമാകുന്നത് കുരിശിലെ ഒരു തുള്ളി ചോര അമ്മയുടെ നെറിയിൽ വീണപ്പോഴാണെന്നാണ് ജോർജ് ഫ്ലോവോസ്കി എന്ന റഷ്യൻ തിയോളജിയൻ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യനെ ജനിക്കുന്ന പോലെ ജനിച്ച ഒരു അമ്മയാണ്, നമ്മളെപ്പോലെ ജീവിച്ച ഒരു അമ്മയാണ് ആ അമ്മ. എന്നാൽ തന്നെ ജീവിത വിശുദ്ധി കൊണ്ട് ദൈവത്തിന്റെ മാതാവായി തീർന്നു. അതുകൊണ്ട് ക്രിസ്റ്റോട്ടോക്കോസ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മാതാവിന് ഉപരിയായിട്ട് ദൈവമാതാവായി. കാരണം അത് അറിയൂസിന്റെ ഉപദേശമായിരുന്നു ക്രിസ്തുവിന്റെ മാതാവ് എന്ന് മാത്രം. എന്നാൽ ക്രിസ്തുവിനെ ദൈവമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവമാതാവ് നിന്ന് നമ്മളെ പിന്നെ 400 എഫേസ്യസ് സിനോഡിലാണ് ദൈവമാതാവ് എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ. എന്നാലും അതിനകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞതുണ്ട്. അതെല്ലാവർക്കും പ്രയോജനമായിട്ട് വായിക്കുന്നതിനും പഠിക്കുന്നതിനും അതിനകത്ത് നന്മ കണ്ടെത്തുന്നതിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊണ്ടുപോകുന്നതിനുള്ള അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിച്ചു കൊള്ളുന്നു. ഈ പ്രയർ മധ്യ പ്രയറിന്റെ നാമത്തില് ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് തന്നിട്ടുള്ളവരെ പേരന്റെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മൾ ഓർത്ത പേരുകളും കൂടുതലായിട്ട് ആരെങ്കിലും ഓർക്കാനുള്ള പേരുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ, കാരണം ആ പേരുകൾ ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമല്ല. അത് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ കൈവശമാണ്. എങ്കിലും വിശുദ്ധ കുർബാനയില് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ഈ രഹസ്യപ്രാർത്ഥന തുയോപാഠ സമയത്ത് കർത്താവേ ഞങ്ങൾ മറന്നുപോയാലും നീ മറക്കുന്നില്ലല്ലോ, അവരെ കൂടെ ഓർക്കണമേ എന്ന് വിശുദ്ധ കുർബാനയിലെ തുയോപയിലെ അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ മറന്നുപോയാലും അവരെ ഓർക്കണമേ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇവരെ എല്ലാവരെയും നമുക്ക് ഓർത്തുകൊണ്ട്, നമുക്കറിയാവുന്ന പോലെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അതിന് ഈ സമയം ബലഹീനനായ അടിയൻ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. ക്രിസ്തുയേശുവിനെ അളവുകൂടാ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേയും കർത്താവ് ഈ പ്രഭാത സമയത്തിലാണ് നിന്നെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി നിന്റെ മക്കൾക്ക് ഈ പ്രയർ ഫെലോഷിപ്പിലേക്ക് കടന്നു വരുന്നതിന് അവസരം തന്ന കൃതിക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേയും ഈ സെന്റ് തോമസ് കത്തീഡ്രലിൽ കൂടിയിരിക്കുന്ന ഞങ്ങളെയും അതുപോലെ ഇതിൽ ശ്രവിക്കുന്നവരെയും ദൂരെയും ചാരയുമായിരിക്കുന്നവരെയും എല്ലാവരെയും ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുതും വലുതുമായ കാര്യങ്ങൾ കർത്താവെ അവിടെ നിന്ന് അറിഞ്ഞിരിക്കുന്നുവല്ലോ, അതിനാൽ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഇതിലുള്ള രോഗികളെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിഷമത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ദുരിത നടക്കുന്ന അവസരത്തില് ജലപ്രളയത്താലും മഡ്ഫയറിനാലും ഫ്ലഡിനാലും ഒക്കെ പിന്നെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെ സഹായിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള നല്ല മനസ്സ് കാണിക്കുന്നവരെ ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വേഗം അവര് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാനായിട്ട് ദൈവമേ സഹായിക്കണമെന്ന് ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു, വിഷമത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ വൃത്തിരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്രണരായിരിക്കുന്നവരെ ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കാവലും കരുതലും പ്രത്യേകമായിട്ട് തന്നെ മാതാവിന്റെ മധ്യസ്ഥതയും ഈ സമയം ഞങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കണമേ. മാനവും അവ തങ്ങയ്ക്കന്നെ വലിയ രക്ഷകനാഥത്തിലെ വിഷ്ണു കൃപയോടെ കേൾക്കണമേ.
ഞങ്ങളിലോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിസരവാട് സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ നേതൃത്വം നൽകുന്നവരുടെ മേലും ഇന്ന് നമുക്ക് വചന ശിക്ഷ നൽകിയ വൈദ്യനോടുകൂടിയും ഇതിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരോടുകൂടിയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.